we're going to have two Bible studies today and tomorrow morning.
ഇന്നും നാളെ രാവിലെയും രണ്ട് ബൈബിൾ സ്റ്റഡികൾ നമുക്ക് ഉണ്ടാകും.
Our subject has been to enter into God's rest.
ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
And we thought a little bit yesterday about what the Sabbath really means.
ശബത്തിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് നാം ഇന്നലെ അല്പമായി ചിന്തിക്കുകയുണ്ടായി.
It is God's will that we should live with perfect peace in our hearts at all times.
എല്ലാ സമയത്തും പൂർണ്ണ സമാധാനത്തോടെ നാം ഹൃദയത്തിൽ ആയിരിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ്.
The moment peace is lost, rest is gone, something is wrong.
സമാധാനം നഷ്ടമാകുമ്പോൾ സ്വസ്ഥത നഷ്ടമാകുന്നു, ചിലത് നഷ്ടപ്പെടുകയാണ്.
Colossians chapter 3.
കൊലോസ്യലേഖനം മൂന്നാം അധ്യായം.
We read in verse 15.
15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
And in the English Bible it reads like this: Let the peace of Christ be the referee in your hearts.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ് മലയാളത്തിൽ. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റഫറിയെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കട്ടെ.
ഇൻ എ ഫുട്ബോൾ മാച്ച് ദേർ ഈസ് എ റഫറി.
ഫുട്ബോൾ മാച്ചിൽ നിങ്ങൾക്കറിയാം, ഫുട്ബോൾ മാച്ചിൽ ഒരു റഫറി ഉണ്ടാകാറുണ്ട്.
യു കാനോട്ട് റൺ ഹാവ് എ മാച്ച് വിതൗട്ട് എ റഫറി.
റഫറി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ മാച്ച് നടത്തുവാൻ
കഴിയില്ല.
അദ്ദേഹം ഒരു വിസിൽ അടിച്ചാൽ
എവ്രിതിങ് മസ്റ്റ് സ്റ്റോപ്പ്.
എല്ലാവരും അപ്പോൾ ആ വിസിൽ കേൾക്കുമ്പോൾ നിർത്തണം, കളി നിർത്തണം.
Even if you are just near the goal, you have to stop.
ഗോൾ അടിക്കുവാൻ ഗോൾ പോസ്റ്റിന് വളരെ അടുത്താണെങ്കിൽ പോലും റഫറിയുടെ വിസിൽ കേട്ടാൽ നിർത്തണം, കളി നിർത്തണം.
If you kick the ball after the ref whistle is blown, it's not counted.
റഫറി വിസിൽ അടിച്ച ശേഷമാണ് നിങ്ങൾ ബോൾ അടിക്കുന്നതെങ്കിൽ ആ അടിക്ക് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല.
Referee will say, bring the ball back to the place where this foul was committed, let's set it right, then we will proceed with the game.
Foul evidayana nadannathu avade ningal tirichu ball kondu veruga kondu vanna kaari kramarpadana shesham mathram kadi thudiruga.
A lot of people argue with the referee, and if you argue too much he can send you out of the field also.
Male aalukalum referee odu vaagvadam cheyarundu, kooradal vaagvadam cheyal chuvappu kaadu undu ningal porathu pogendu.
You all know that. Here it says the referee God has put in our hearts.
നിങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ദൈവം അപ്രകാരം ഒരു റഫറിയെ വെച്ചിട്ടുണ്ട്.
That is peace, the peace of Christ.
ക്രിസ്തുവിന്റെ സമാധാനമാണ് ആ റഫറി.
That means a heart which is at rest.
സ്വസ്ഥതയുള്ള ഒരു ഹൃദയം.
No, nothing troubling you, disturbing you.
നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു അസ്വസ്ഥതയില്ല.
As soon as some unrest comes,
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത വരുന്ന ഉടനെ,
it may be caused by anything.
അത് എന്തുകൊണ്ടെങ്കിലും ആയിക്കൊള്ളട്ടെ.
Maybe the way somebody treated you.
നിങ്ങളെ ഒരു വ്യക്തി
വിധമാണ്. You heard somebody said something about you.
അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾ
കേട്ടു. Some problem arose in the office.
അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നം.
Or in the church some brother caused some confusion.
അല്ലെങ്കിൽ സഭയിൽ ഒരു സഹോദരൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി.
And some unrest comes in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കും.
Or the neighbor troubles you.
അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ ശല്യം ചെയ്തു.
And some unrest comes in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കും.
It can be when you travel and the road is so crowded and everybody is violating the rules.
നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് തിരക്ക് നിറഞ്ഞിരിക്കും, എല്ലാവരും നിയമങ്ങൾ
തെറ്റിക്കുന്നു.
നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥത കടന്നു വരും.
ഇറ്റ് ഈസ് എ റെഫറി ബ്ലോയിങ് എ വിസിൽ.
റെഫറി നിങ്ങളുടെ ഹൃദയത്തിൽ ഈ അസ്വസ്ഥതയിലൂടെ ഒരു വിസിൽ അടിക്കുകയാണ്.
യു ആർ ഇൻ അൺറെസ്റ്റ്.
നിങ്ങൾ അസമാധാനത്തിലാണ്.
You cannot continue with the game.
നിങ്ങൾക്ക് ഈ കളി തുടരുവാൻ കഴിയുകയില്ല.
Whatever you do from now onwards will not be counted.
നിങ്ങൾ ഇനിയും എന്ത് ചെയ്താലും അതിനൊരു വിലയില്ല.
Many Christians have not taken this seriously.
അനേക ക്രിസ്ത്യാനികളും ഇത് ഗൗരവമായി എടുത്തിട്ടില്ല.
They are in unrest most of the day and continue like that.
ദിവസത്തിന്റെ മിക്കവാറ് സമയങ്ങളും അവർ അസ്വസ്ഥരാണ്, അവരങ്ങനെ
തന്നെ
അസ്വസ്ഥരായിരിക്കെ തന്നെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോൾ
അടിക്കുകയാണ്.
ഒരു പ്രയോജനവുമില്ല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നു, പക്ഷെ ഒരു
പ്രയോജനവുമില്ല.
150 ഗോൾ അടിച്ചു.
Preachers boast about what all they are doing for the Lord.
ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്
പറയാറുണ്ടല്ലോ.
ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവർക്ക് പൂജ്യം മാർക്കാണ് എന്ന്
കാണുന്നു.
എന്തുകൊണ്ട് എന്ന് അവര് അത്ഭുതപ്പെട്ടേക്കാം.
When I blew the whistle, you did not stop the game.
കർത്താവ് പറയും, ഞാൻ വിസിലടിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കളി നിർത്തിയില്ല?
Whatever you did after that is not counted.
Adhine shesham ningal cheyyunnathinonum oru moolyavumilla.
You can think you have done so much for the Lord in 25 years.
25 varsham kondu njan valare adhigam karyangal devathinu vendi
cheyidunnathu. All the time there was unrest in your heart.
Aa samayathokke ningalude hrudayathil ningal aswasthathayodu koodiyana
referee is blowing his whistle loudly and you don't listen.
Referee shabdathodu kooda whistle adikkunnu ningal shradhikkunnilla.
Let me tell you something now so that you don't get a surprise when you stand before Jesus Christ.
Yesu Christuvine munpaga ningal nilkumbol ningalkku oru albhudam undaagaadirikkunnathinaayi njan ippol ningalude oru karyam parayunnu.
That is why it says let us strive to enter into this rest.
അതുകൊണ്ടാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിക്കുക.
I am so thankful that I have understood this law of God.
ദൈവത്തിന്റെ ഈ പ്രമാണം മനസ്സിലായി എന്നുള്ളതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്.
For many years now I have decided I am going to listen to the referee's whistle immediately.
അനേക വർഷങ്ങളായി ഈ റഫറിയുടെ വിസിലിന്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ ഉടനടി ചെവി കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു.
I will not proceed till the foul is set right.
ആ ഫൗൾ അത് ക്രമപ്പെടുത്തുന്നതിന് കഴിഞ്ഞ് മാത്രമേ ഞാൻ മുമ്പോട്ട് കളി തുടരുകയുള്ളൂ.
If you are discouraged or depressed and there's an unrest, I have to stop, clear that and then move on.
നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക, അത് കഴിഞ്ഞ് ആ ക്രമപ്പെടുത്തിയ ശേഷം മുമ്പോട്ട് പോവുക.
So now we can ask, how was Jesus' life? Everything Jesus did was perfect from beginning to end.
യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആരംഭം മുതൽ അവസാനം വരെ യേശു ജീവിതമെല്ലാം പൂർണ്ണമായിരുന്നല്ലോ.
He did not have many years of ministry, only 3.5 years.
യേശു ക്രിസ്തുവിന് 3.5 വർഷത്തെ ശുശ്രൂഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
And he was doing the greatest work that any human being ever did for God.
ദൈവത്തിന് വേണ്ടി ഏതൊരു മനുഷ്യൻ ചെയ്തതിനേക്കാട്ടിലും ഏറ്റവും വലിയ പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ചെയ്തത്.
At the end of 3.5 years, he said in John 17:4, I have finished, Father, I have finished the work you gave me to do.
യോഹന്നാൻ 17:4 തന്റെ ശുശ്രൂഷയുടെ അവസാനം യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ അങ്ങ് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കും.
How many believers can say in 3.5 years, I have finished the work God gave me to do?
പിതാവെ അങ്ങനെ നൽകിയ ശുശ്രൂഷ ഞാൻ തികച്ചിരിക്കുന്നു എന്ന് 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എത്ര വിശ്വാസികൾക്ക് പറയുവാൻ കഴിയും.
So many preachers boast, I have traveled to Europe and America and South America and Africa and so many places.
യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും അനേക സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്തു എന്ന് ഇന്ന് അനേക പ്രസംഗകർ പുകഴ്ച പറയാറുണ്ട്.
Jesus says, I traveled in Israel only all my life.
യേശു ക്രിസ്തു പറയും, എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഇസ്രായേലിൽ മാത്രമേ യാത്ര ചെയ്തു.
Israel is a very small country. It's getting even smaller than Kerala.
ഇസ്രായേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ്, നിങ്ങൾക്കറിയാമോ, കേരളത്തിനെക്കാട്ടിലും ചെറുത്.
Imagine a person living all his life in Kerala and has finished the work God gave me to do.
തന്റെ ജീവിതകാലം മുഴുവൻ കേരളത്തിൽ ജീവിച്ച ശേഷം മറ്റെങ്ങോട്ടും യാത്ര ചെയ്യാതെ എന്റെ ശുശ്രൂഷ തികച്ചു എന്ന്
ജീവിക്കുന്നു. He is the greatest preacher in the world.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു.
Can you imagine a person, greatest preacher in the world, living only in Kerala and saying, I'm happy?
ഏറ്റവും വലിയ പ്രസംഗകൻ കേരളത്തിൽ മാത്രം ജീവിച്ച് ഞാൻ സന്തുഷ്ടമാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ
കഴിയുമോ?
ഇവിടെ പോകാനും അവിടെ പോകാനും ആളുകൾക്ക് എത്ര അധികം
ത്വരയാണുള്ളത്.
ഞാൻ കൂടുതൽ ചെയ്താൽ ദൈവത്തിന് കൂടുതൽ സന്തോഷമാണ്
ചിന്തിക്കുന്നത്.
മനുഷ്യരെ പ്രീതിപ്പെടുത്തി നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്.
Many have not seen Jesus as their example.
അനേക ആളുകളും യേശു ക്രിസ്തുവിനെ അവരുടെ മാതൃകയായി കണ്ടിട്ടില്ല.
So when you look at Jesus' example, his life was one of perfect rest.
യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃക നാം നോക്കുമ്പോൾ അവന്റെ ജീവിതം അത് പൂർണ്ണ സ്വസ്ഥതയിലായിരുന്നു.
Whatever people did to him,
ആളുകൾ എന്തൊക്കെ ചെയ്താലും,
he was at rest.
അവൻ സ്വസ്ഥതയിലായിരുന്നു.
Think of something that happened at the beginning of his ministry.
യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ നോക്കുക.
ലൂക്ക് ചാപ്റ്റർ 4,
ലൂക്കോസ് 4 അധ്യായം.
He was preaching for the first time in his hometown of Nazareth in the synagogue, verse 16.
അവൻ വാക്യത്തിൽ അവൻ വളർന്ന നസറേത്തിൽ ശബത്തിന്റെ സമയത്തും ശബത്തിന്റെ ദിവസം പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റു.
And he found the place in verse 18 where this passage was written about him.
അവനെ കുറിച്ച് പഴയ നിയമത്തിൽ അന്ന് എഴുതിയിരുന്ന ആ ഒരു ഭാഗം അവൻ കണ്ടു.
The Spirit of the Lord is upon me and anointed me. And that's all. He just closed the book and said, today the scripture has been fulfilled in your hearing. Verse 21.
അത് വായിച്ച ശേഷം അത് മാത്രം വായിച്ചു. 21 വാക്യം ആ പുസ്തകം ചുരുൾ അടക്കി മടക്കി വെച്ച ശേഷം അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി
വന്നിരിക്കും.
ഇത് 22 വാക്യം നോക്കുക. അവൻ എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് ഈ ജോസഫിന്റെ മകനല്ലയോ, എത്ര ലാവണ്യ വാക്കുകളാണ് വന്നത്.
You must notice, whenever people were happy with Jesus, they would call him Joseph's son.
ആളുകൾക്ക് യേശുവിനോട് സന്തോഷം ഉണ്ടായിരുന്നപ്പോൾ അവർ യേശുവിനെ ജോസഫിന്റെ മകൻ എന്ന് വിളിച്ചു.
When they were angry with him, they say he's Mary's son.
അവനോട് ദേഷ്യം തോന്നുമ്പോൾ, കോപം അവലരാകുമ്പോൾ അവർ പറയും, മറിയയുടെ മകനാണ്.
You know, in the Jewish custom, you never mention the mother's name. It's always the father. You look at all the genealogies.
യഹൂദ പാരമ്പര്യത്തിൽ എപ്പോഴും ആ വംശാവലിയൊക്കെ നോക്കിയാൽ അമ്മയുടെ പേര് അവിടെ പറയാറില്ല, അപ്പന്റെ പേരാണ് എപ്പോഴും പറയുക.
When you say Mary's son, we are saying you don't know who the father is.
മറിയയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവന്റെ അപ്പൻ ആരാണ് എന്ന് അറിയില്ല എന്നാണ് ധ്വനി.
When they want to insult him, they'll say he's Mary's son.
അതുകൊണ്ട് യേശുവിനെ ആ രീതിയിൽ അപമാനിക്കുവാനായിട്ട് വേണ്ടിയാണ് മറിയയുടെ മകൻ എന്ന്
പറയുന്നത്.
ഇവിടെ അവന് അവനെ കുറിച്ച് വളരെ
അവനെ
തുടർന്ന് യഹൂദന്മാരല്ലാത്തവർക്കും കൂടിയുള്ള സുവിശേഷവുമായിട്ടാണ് താൻ വന്നത് എന്ന് അദ്ദേഹം അവരോട്
പറഞ്ഞു.
യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് വേണ്ടി ദൈവം അവരെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് യേശുവിനോട് അവരോട് പറഞ്ഞു.
Think of your prophet Elijah.
എലിയാവ് പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
There were so many, verse 25, widows in Israel.
എലിയാവിന്റെ കാലത്ത് അനേകം വിധവമാർ.
But God did not send Elijah to any of those widows. He sent it to one non-Jewish Gentile widow in Zarephath.
അവിടെ എത്ര വിധവമാരുണ്ടായിട്ടും 26 വാക്യത്തിൽ അവിടെ സ്ഥലത്തേലുള്ള ഒരു വിധവയുടെ അടുക്കലേക്ക്, യഹൂദ അല്ലാത്ത ഒരു വിധവയുടെ അടുക്കലേക്കാണ് അവൻ പോയത്.
And verse 27, there were many lepers in Israel, none of them were cured.
27 വാക്യത്തിൽ അവിടെ ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, അവർക്കല്ല തൊഴിൽ ലഭിച്ചത്.
One Syrian leper, Elisha healed him.
എലീഷ പ്രവാചകന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സുറിയക്കാരനായ നയമാനാണ് സൗഖ്യം വന്നത്.
Immediately all these people who called him Joseph's son, you read in verse 28, was so angry.
പള്ളിയിലുള്ളവരെല്ലാം കേട്ട് ജോസഫിന്റെ മകൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു എന്ന് ഞങ്ങളല്ലാതെ മറ്റു ചിലരെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് കേട്ട് കോപാകുലരായവർ.
That can happen in CFC also. If God is blessing somebody other than CFC and he gets disturbed by that.
CFC-യിലും അത് സംഭവിക്കാം. CFC-യിലല്ലാത്ത മറ്റു ചില ആളുകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നിങ്ങൾക്ക് കോപം തോന്നുന്നു.
We should be happy. God is blessing other people also.
മറ്റുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ് തോന്നേണ്ടത്.
But they were angry.
എന്നാൽ അവർ കോപം നിറഞ്ഞവരായി.
This is the mark of people who don't know God.
ദൈവത്തെ അറിയാത്തവരുടെ ലക്ഷണമാണ്.
They think God must only bless our group. Nobody else.
ദൈവം ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാത്രമേ അനുഗ്രഹിക്കാവൂ, മറ്റാരെയും അനുഗ്രഹിക്കരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്.
God's heart is much larger than ours.
നമ്മുടെ ഹൃദയത്തെക്കാൾ ദൈവത്തിന്റെ ഹൃദയം വളരെ വിശാലമാണ്.
And it says they were so angry, they stopped the message.
അവരെ ഉടനെ ആ പ്രസംഗം നിർത്തിച്ചു.
അവരവനെ
ചെന്ന് പിടിച്ചു എന്ന് നാം
വായിക്കുന്നു.
അവര് ഏകദേശം ആ സിനഗോഗിലുണ്ടായിരുന്ന 200-ഓളം പേർ അവനെ വന്ന് പിടിച്ചു കൊണ്ടുപോയി.
200 people catching hold of a man.
200 പേരോളം വന്ന് ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നസറത്ത് പട്ടണം പണിത ആ മലയുടെ വക്രം കൊണ്ടുപോയി.
29
വാക്യം ആ മലയുടെ മുകളിൽ നിന്ന് അവനെ താഴേക്ക് തലകീഴായി തള്ളിയിടുവാൻ സാധിച്ചു.
എന്തിനാ?
മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം.
But he was at rest.
In the Yesu swasthane.
He quietly, verse 30, passed through them and went his way.
Avano shandavai avarude naduvil koodi kadannu poi.
It doesn't say some spirit of God came and lifted him up like he lifted Philip in Acts chapter 8.
Apostle protocol la vaikkunna pole Philipine aathmaavu vannu eduthukondu poi ennu paranjathu pole Yesuvine aathmaavu vannu eduthukondu oru sarathum mattum sarathai kondu poyalla
cheythu. He walked and went out.
Adin avarude naduvil koodi nadannu poi.
I have often thought about this.
Njan palappozhum ee karyathe kurichu
chintikkunnu. How will I feel if all the people in a particular church are angry with me and grab me to take me to kill me?
ഒരു സഭയിലുള്ള എല്ലാ ആളുകളും എന്നോട് കോപാകുലരായി എന്നെ പിടിച്ച് കൊണ്ടുപോയി വലിച്ചിഴച്ച് കൊല്ലുവാനായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ്
തോന്നുന്നത്?
ആ സമയത്ത് പൂർണ്ണ സമാധാനത്തിലായിരിക്കുവാൻ എനിക്ക് കഴിയുമോ? യേശു ആണ് എന്റെ മാതൃക.
I want to be at perfect peace even in such a situation.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പൂർണ്ണ സമാധാനത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവ് തന്റെ ജീവിതത്തെ പൂർണ്ണമായി അതിന്റെ പദ്ധതി ദൈവത്തിന്റെ കയ്യിൽ ഉണ്ട്. ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് ആർക്കും തന്നെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് യേശു അറിഞ്ഞിരുന്നു.
എനിക്കും
അതറിയാം, ആർക്കും ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് എന്നെ കൊല്ലുവാൻ
കഴിയും.
200 പേരാകട്ടെ, 200,000 പേരാകട്ടെ, അവർക്ക് സാധിക്കുകയില്ല. ദൈവം സകലത്തെയും നിയന്ത്രിക്കും.
പ്രാക്ടിക്കലി ഐ ആം വണ്ടറിംഗ് ഹൗ ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ്.
എന്നാൽ പ്രായോഗികമായി ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ഞാൻ
ആലോചിക്കുകയുണ്ടായി.
200 പേര് കോപാകുലരായി കൊല്ലുവാനായിട്ട് നോക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നടന്നു പോവുക?
യൂഷ്വലി വെൻ ദേർ ആർ 200 പീപ്പിൾ ദേർ വിൽ ബി 200 ഡിഫറന്റ് ഒപ്പീനിയൻസ് ഓൾസോ.
200 ആളുകൾ ഉണ്ടാകുമ്പോൾ സാധാരണ 200 വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാവും.
Throw him from here, somebody else say let's throw him from here, or let's throw him from here, this is better. But he will die quicker if you throw him from here.
ഒരാൾ പറയും നമുക്ക് ഇവിടെ നിന്ന് തള്ളിയിടാം, ഇവിടെ നിന്ന് തള്ളിയിട്ടാ പെട്ടെന്ന് ചാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് തള്ളിയിടാം അങ്ങോട്ടും
ഇങ്ങോട്ടും.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാഗ്വാദം ചെയ്തുകൊണ്ടിരുന്നപ്പോ യേശു ക്രിസ്തു ശാന്തമായിട്ട്
നടന്നു. സോ ദാറ്റ് ഈസ് ഗോഡ് ഇൻ ഹിസ് സോവറിറ്റി ഡൂയിങ് ദാറ്റ്.
ദൈവം തന്റെ സർവാധിപത്യത്തിൽ ചെയ്യുന്ന ഒരു
കാര്യമാണ്.
ഇങ്ങനെയുള്ള ചില അധ്യായങ്ങൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ
വളരെ നാൽപ്പത്
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടെത്തിയ ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയ സത്യമാണ് അതിന്റെ
കാരണം.
യേശുവിനായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടിയും ദൈവം ചെയ്യും.
I don't know whether you believe that.
നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ?
That will bring rest into your heart.
നിങ്ങൾ അത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥത കൊണ്ടുവരും.
I was a very insecure young believer for many years.
അനേക വർഷങ്ങൾ ഞാൻ അരക്ഷിതത്വത്തിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനായ വിശ്വാസിയായിരുന്നു.
Until little over 40 years ago I saw this great truth in John 17:23.
യോഹന്നാൻ 17 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ ഞാൻ കണ്ടെത്തിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യം ഞാൻ കണ്ടെത്തുന്നത്.
ദ ഫാദർ ലവ്ഡ് മീ ആസ് മച്ച് ആസ് ഹി ലവ്ഡ് ജീസസ്.
യേശുവിനെ സ്നേഹിച്ചതുപോലെ അത്രത്തോളം പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നത്.
Because the whole world must know that you love them just as you love me.
എന്നെ സ്നേഹിച്ചതുപോലെ നീ അവരെയും സ്നേഹിക്കുന്നു എന്ന് സകല ലോകവും അറിയണം എന്ന് അവനവിടെ പറയുന്നു.
But I never knew that for many years after I was born again.
എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം അനേക വർഷങ്ങൾ ഞാൻ അത് അറിഞ്ഞിരുന്നില്ല.
Oh, Jesus, of course, the Father loved him so much. That is understandable.
യേശുവിനെ ദൈവം അത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാകും.
But me, how can you love me like that?
നിങ്ങൾ എന്നെ അതുപോലെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം.
Unbelievable truth.
നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്.
It is true, Jesus said it.
എന്നാൽ യേശു അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ സത്യമാണ്.
Today the most important verse to me in the Bible is John 17:21, not John 17:23, not John 3:16.
യോഹന്നാൻ 3:16 അല്ല എന്നെ സംബന്ധിച്ചോളം ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അത് യോഹന്നാൻ 17:23.
And also John 15 we read.
യോഹന്നാൻ 15 അധ്യായത്തിൽ നാം വായിക്കുന്നു.
In verse 9.
9 വാക്യം.
Jesus says.
യേശു പറയുന്നു.
Just as the Father loved me, I have loved you.
പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു.
Can you imagine how much the Father loved Jesus?
പിതാവ് എത്രത്തോളം യേശുവിനെ സ്നേഹിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
The Father loves me like that.
പിതാവ് എന്നെ അപ്രകാരം സ്നേഹിക്കുന്നു.
And says Jesus loves me like that.
യേശു എന്നെ അപ്രകാരം സ്നേഹിക്കുന്നു.
What a blessed person I am.
ഇത് എത്ര അനുഗ്രഹിക്കപ്പെട്ട,
What a blessed person I am.
ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്.
Do you realize that?
നിങ്ങൾ അത് മനസ്സിലാക്കുന്നു?
But I want to give you a word of warning.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും കൂടെ നൽകട്ടെ.
John 17 verse 9.
യോഹന്നാൻ 17:9.
He says, I am not praying for the world, but for those whom you have given me.
ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 9 വാക്യം.
And these are people who said, Lord, you are number one in my life.
ഈ ആളുകൾ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞവരാണിവർ.
Not my fishing or my tax collecting, these things are not number one.
എന്റെ മീൻ പിടുത്തമോ എന്റെ ചുങ്കം പിരിക്കലോ അല്ല എന്റെ ജീവിതത്തിലെ.
These are all people with different jobs.
ഇവരൊക്കെ വ്യത്യസ്തരായ ജോലികളുള്ളവരായ.
The main thing is not that they gave up their job.
അവരുടെ ജോലി വിട്ടുകളഞ്ഞു എന്നുള്ളതല്ല വലിയ കാര്യം.
You can give up your job only if God calls you to give up your job.
ദൈവം നിങ്ങളുടെ ജോലി വിടാനായിട്ട് നിങ്ങളെ വിളിച്ചാൽ മാത്രം നിങ്ങൾ ജോലി വിട്ടാൽ മതി.
In fact, most of the time I tell people today in India it is better not to give up your job.
ഞാൻ മിക്കവാറും ആളുകളോട് പറയാറുള്ളത് ഇന്ന് ഇന്ത്യയിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ജോലി വിടാതിരിക്കുന്നതാണ് നല്ലത്.
Serve the Lord with your job.
നിങ്ങൾ നിങ്ങളുടെ ജോലിയോടൊപ്പം.
There is so much corruption in all these pastors and preachers who have given up their jobs.
ഇന്ന് ദൈവത്തെ സേവിക്കുവാനായിട്ട് തങ്ങളുടെ ജോലി വിട്ടുകളഞ്ഞ് അനേക പാസ്റ്റർമാരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള സാമ്പത്തികമായ
പരാജയങ്ങളും.
ഇന്ന് അക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം അത്
തന്നെയാണ്.
നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പണം കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പണം തരും, അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു.
In CFC we can say,
and I'll CFC enough for even kadi,
130 elders who are not paid by anybody.
130 മൂപ്പന്മാർ ഞങ്ങൾക്കുണ്ട്. ആ 130 മൂപ്പന്മാർക്കും ഞങ്ങൾ ഒരു പൈസ പോലും
കൊടുക്കുന്നില്ല.
ആർക്കും അമേരിക്കയിൽ നിന്നോ മറ്റെവിടെ നിന്നോ ആരും ആർക്കും പൈസ കൊടുക്കുന്നില്ല. ഞങ്ങൾ ഒരു റിപ്പോർട്ട് അയക്കുന്നില്ല.
ഇന്ത്യയിൽ
അങ്ങനെയുള്ള ഏതെങ്കിലും സഭയുണ്ടോ അങ്ങനെ പറയുവാൻ
കഴിയുന്ന
നാം ഒരു കാര്യത്തെ കുറിച്ചും നാം പൊങ്ങച്ചം പറയുകയല്ല.
In 2 Corinthians 11,
and രണ്ട് കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു,
I'm saying that I support myself to show that I'm different from these other preachers.
ഈ മറ്റ് പ്രസംഗത്തിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു.
You read that in 2 Corinthians 11 sometime.
രണ്ട് കൊരിന്ത്യർ 11 അധ്യായത്തിൽ നിങ്ങൾ അത് വായിക്കുക.
It's because we want to be a testimony to the non-Christians in India that we have taken this stand in the relation to money.
പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു നിലപാടെടുത്തതിന്റെ കാരണം ഇന്ത്യയിലുള്ള അക്രൈസ്തവരുടെ മുമ്പാകെ ഒരു ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ
വേണ്ടിയാണ്.
ഞങ്ങൾ അവർക്ക് പറയുവാൻ കഴിയും ഞങ്ങൾ പണത്തിന് വേണ്ടിയല്ല ദൈവത്തെ ഞങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല.
42 years I've been in Bangalore. I never received one paisa from CFC.
ഞാൻ 42 വർഷമായി ബാംഗ്ലൂരിൽ CFC സഭയിൽ ഞാൻ തിരഞ്ഞു ഒരു പൈസ പോലും ഞാൻ അവിടെ നിന്ന്
സ്വീകരിച്ചിട്ടില്ല.
ഇവിടെയുള്ള മൂപ്പന്മാരുടെ കാര്യത്തിലും അത് സത്യമാണ്.
Then the mouth of those non-Christians are shut. Why are they doing it out of their own expense?
അങ്ങനെ ഇരിക്കെ ഈ അക്രൈസ്തവരായ ആളുകളുടെ വാ അടഞ്ഞു പോകും. എന്തിനാണ് അവര് സ്വന്തം പണം മുടക്കി ദൈവത്തെ സേവിക്കുന്നത്? കാരണം അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, നമുക്ക് വേണ്ടി ഇത്രത്തോളം ചെയ്ത കർത്താവിന്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ കർത്താവിനെ സേവിക്കുന്നത്.
So that is why I say in our day today it is better to support yourself and serve God.
അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജോലി ചെയ്തുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്.
That is why God has led us this way.
അതുകൊണ്ടാണ് ദൈവം നമ്മെ ഈ ഒരു വഴിയിലൂടെ നടത്തിയത്.
So when we come to the Lord,
നാം ദൈവത്തിന്റെ അടുക്കലേക്ക്
വരുമ്പോൾ, those people had given up everything, but the main thing about them was that Jesus was first in their life. That is the main thing.
ഇവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അവരുടെ ജോലിയെ അവർ വിട്ടതാണെങ്കിലും അവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം യേശു ആയിരുന്നു അവർക്ക് ഏറ്റവും വലുത്.
It's the main thing is not to give up their job. The main thing was Jesus was number one.
ഏറ്റവും വലുത് ജോലി വിടുക എന്നുള്ളതല്ല, ഏറ്റവും വലുത് യേശു ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ്.
Just like Jesus was with the Father.
പിതാവിന് യേശുവിന്റെ ഹൃദയത്തിൽ പിതാവിന് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് പോലെ.
3 John 17 verse 10. This is a very important verse.
യോഹന്നാൻ 17 അധ്യായത്തിലെ 10 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
I have found great comfort in this from my own life.
എന്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് വളരെ ആശ്വാസം പകർന്ന ഒരു വാക്യം.
One of the secrets of Jesus' life.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
If you walk in it, it can be a blessing in your life too.
നിങ്ങൾ ഈ വഴിയിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുവാൻ പര്യാപ്തമായ ഒരു വാക്യം.
Jesus looked up to the Father.
യേശു പിതാവിന്റെ മുഖത്തേക്ക് നോക്കി.
Father, all that I have is yours.
പിതാവേ, എന്റേത് എല്ലാം നിന്റേതാണ്.
Not just money.
കർത്താവേ, പണം മാത്രമല്ല.
My eyes.
എന്റെ കണ്ണ്.
My tongue.
എന്റെ നാവ്.
My leg.
എന്റെ കാലുകൾ.
എന്റെ കാര്യങ്ങൾ.
എന്റെ ശരീരം.
My thoughts.
എന്റെ ചിന്തകൾ.
My house.
എന്റെ വീട്.
My property.
എന്റെ സ്വത്ത്.
Everything is yours.
എല്ലാം അങ്ങയുടേതാണ്.
I will not, I'm using them.
ഞാൻ അത് ഉപയോഗിക്കും.
I live in my house. I live in my house.
എന്റെ വീട് ഞാൻ ഉപയോഗിക്കുന്നു. വീടിലാണ് താമസിക്കുന്നത്.
Jesus had a house in Capernaum.
കഫർനഹൂമിൽ യേശുവിന് വീടുണ്ടായിരുന്നു.
I Jesus said, I use my eyes, I use my tongue, I use everything, but it's all yours.
എന്റെ കണ്ണും എന്റെ നാവും എന്റെ ശരീരഭാഗങ്ങളും ഞാൻ ഉപയോഗിക്കുന്നു, പക്ഷേ എല്ലാം അങ്ങയുടേതാണ്.
Therefore the Father said, in that case everything I have is yours also.
അങ്ങനെയെങ്കിൽ പിതാവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇതാ എന്റേത്.
So Jesus said, all that is mine is yours, and all that is yours is mine.
ഇവിടെ കാപ്പാതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നു, എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാണ്.
Can you say that?
നിങ്ങൾക്കത് പറയുവാൻ കഴിയുമോ?
Can you honestly say that you have told the Lord, all that I have is yours?
നിങ്ങൾക്ക് സത്യസന്ധമായ ദൈവത്തോട് ഇപ്രകാരം നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എന്റേത് എല്ലാം അങ്ങയുടേതാണ്.
My plans for my job and my future.
എന്റെ പദ്ധതികൾ, എന്റെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എല്ലാം.
Every part of my body from head to foot.
തല മുതൽ ഉള്ളങ്കാൽ വരെ എന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും.
And my property, my house, everything.
എന്റെ സ്വത്ത്, എന്റെ വീട്, എല്ലാം അങ്ങയുടേതാണ്.
If you can say that,
നിങ്ങൾക്കത് പറയുവാൻ കഴിയുമെങ്കിൽ,
you can also say, Father, all that is yours is for me as well.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, പിതാവേ, അങ്ങയുടെ എല്ലാം എന്റേതുമാണ്.
It's like other preachers say.
എന്നാൽ മറ്റ് പ്രസംഗങ്ങളിൽ പറയുന്നത് പോലെ,
10% is God's.
10% ദൈവത്തിന്റെ.
Then 10% of God's will be yours.
നിങ്ങൾ 10% ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ 10%
Then you have to say, oh God,
അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയുന്നത്,
ദൈവമേ,
എനിക്കുള്ളതിന്റെ 10% അങ്ങേക്കാണ്. അപ്പോൾ ദൈവം പറയും, നല്ലത്, എനിക്കുള്ളതിന്റെ 10%
നിന്റേതാണ്.
ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം അതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട്
തന്നെ marriage relationship with Christ.
ക്രിസ്തുവിനോട് ഒരു വിവാഹ ഉടമ്പടിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്.
You know the difference between a wife and a servant woman who's working in the house?
വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ?
You go to the kitchen, they both may be cooking the rice and curry and everything.
അടുക്കളയിൽ ചെന്നാൽ ഭാര്യയും വേലക്കാരിയും രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നുണ്ടാകും.
and they both may be dressed well.
രണ്ടുപേരും ഒരു പക്ഷേ നന്നായി വസ്ത്രം ധാരണം ചെയ്തിട്ടുണ്ടാവും.
Who is the wife and who is the servant?
ആരാണ് ഭാര്യ, ആരാണ് വേലക്കാരി?
The servant does it for pay.
വേലക്കാരി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു.
Always thinking, what will I get?
എനിക്ക് എന്ത് കിട്ടും എന്നുള്ള മനോഭാവമാണ് അവളെ ഭരിക്കുന്നത്.
The wife does it out of love, saying, what will I give, what can I give to my husband?
എന്നാൽ സ്നേഹത്തോടുകൂടെ ഭാര്യ ചിന്തിക്കുന്നത്, എന്റെ ഭർത്താവിന് എനിക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും.
All of God's people can be divided into these two categories.
അതുകൊണ്ട് എല്ലാ ദൈവത്തിന്റെ മക്കളെയും ഈ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും.
Lord, I have served you so much. Now, what are you going to give me?
ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ ഒത്തിരി വേല ചെയ്തല്ലോ, ജോലി ചെയ്തല്ലോ, അങ്ങ് എന്താണ് എനിക്ക് തരുവാൻ പോകുന്നത്?
You are not a wife. You are a servant woman only.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഭാര്യയല്ല, നിങ്ങളൊരു വേലക്കാരിയാണ്.
The wife does not say that.
ഭാര്യ അങ്ങനെ പറയുന്നില്ല.
A bad wife may say that.
വളരെ മോശക്കാരിയായ ഒരു ഭാര്യ ചിലപ്പോൾ
പറഞ്ഞേക്കാം,
ഞാൻ ഇത്ര നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, നീ എനിക്കൊരു സാരി മേടിച്ചു തരില്ലേ?
That is like a housemaid. That is not the right type of wife.
അതൊരു ശരിയായ ഭാര്യയല്ല. ശരിയായ ഭാര്യ അതൊരു വേലക്കാരിയെ പോലെയാണ്.
True wife works out of love.
യഥാർത്ഥത്തിലുള്ള ഭാര്യ
and
സ്നേഹത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്.
That's how Jesus served the Father.
യേശു പിതാവിനെ
സേവിച്ചാണ്
കർത്താവിനെ സേവിക്കുന്നത്.
അങ്ങനെ
അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം സ്വസ്ഥതയിലായിരിക്കും.
See the secret of Jesus' life that Peter said in Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിത രഹസ്യം പത്രോസ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക.
The prophecy from Psalm 16.
പതിനാറാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു പ്രവചനമാണ്.
ജീസസ് Peter was speaking about Jesus in verse 22 onwards.
22nd vakyam mudal avade Yesuvine kurichu Petros samsarikkaya.
He calls him a man attested to you by God. Verse 22.
22nd vakyathil avade nam avane kurichu vaikkunnathu devathan devam avane konde ningalude naduvil cheyya shaktikalum albhudangalum devam ningalkku kaanichu thanna purushanayi. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ എന്നാണ് മലയാളത്തിൽ
പറയുന്നത്. അവനെ
കുറിച്ചുള്ള പ്രവചനം
ഇങ്ങനെയായിരുന്നു. I was always beholding the Father in my presence.
ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു.
That's number one.
ഒന്ന്.
Number two.
രണ്ട്.
He is always at my right hand.
അവൻ എന്റെ വലത്തുഭാഗത്ത് എപ്പോഴും ഉണ്ട്.
And what is the result?
അതിന്റെ ഫലം എന്താണ്?
I am always at rest.
ഞാൻ എപ്പോഴും സ്വസ്ഥനാണ്.
I'm never shaken.
ഞാൻ കുലുങ്ങി പോകുകയില്ല.
Never disturbed.
ഒരിക്കലും എനിക്ക് അസ്വസ്ഥതയില്ല.
Why was Jesus' heart at rest all the time?
എപ്പോഴും യേശുവിന്റെ ഹൃദയം സ്വസ്ഥമായിരുന്നതിന്റെ
കാരണം,
കാരണം എപ്പോഴും പിതാവിന്റെ സാന്നിധ്യത്തിലാണ് യേശു.
And the Father was always at his right hand.
പിതാവ് എപ്പോഴും അവന്റെ വലത്തുഭാഗത്തുണ്ടായിരുന്നു.
So in everything, Jesus sought to live before the Father.
എല്ലാ കാര്യങ്ങളിലും പിതാവിന്റെ മുമ്പാകെ ജീവിക്കുവാൻ യേശു ക്രിസ്തു
അന്വേഷിക്കുന്നു.
എപ്പോഴും പിതാവിന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്നു.
I want to say, if your conscience is clear, you can always see the Father's face smiling at you.
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പിതാവിന്റെ മുഖം എപ്പോഴും കാണുവാൻ
കഴിയും.
ഞാൻ കർത്താവിനെ എന്റെ മുമ്പിൽ എപ്പോഴും വെച്ചിരിക്കുന്നു.
Do you do that in your life? That is the way to be at rest, as it says in this verse.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക്
സ്വസ്ഥതയുണ്ടാകും.
പിതാവ് എപ്പോഴും എന്റെ മുമ്പിലുണ്ട്.
I am aware of the Father's intense love for me from morning till night.
രാവിലെ മുതൽ രാത്രി വരെ പിതാവിന്റെ ആഴമായ സ്നേഹം ഞാൻ ഉണരുന്നു.
You know, the devil always tries to tell God's people that God is angry with you.
ദൈവം നിങ്ങളോട് കോപിഷ്ഠനാണ് എന്ന് പിശാച് എപ്പോഴും ദൈവത്തിന്റെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുക.
Never smiling at you.
ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നില്ല.
There are some fathers like that.
ചില പിതാക്കന്മാർ അങ്ങനെയുണ്ട്.
They never smile at their children.
അവരുടെ മക്കളോട് അവർ ഒരിക്കലും ചിരിക്കാറില്ല, പുഞ്ചിരിക്കാറില്ല.
They are always finding some fault.
എപ്പോഴും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും.
Maybe you had a father like that.
ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിതാവായിരുന്നു ഉണ്ടായിരുന്നു.
So when you think God is a father, you think, ah, he must be like my earthly father.
അപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു, എന്റെ എന്നോട് ഒരിക്കലും ചിരിക്കാത്ത എന്റെ പിതാവിനെ പോലെയാണ് ദൈവം.
Always first thing in the morning he'll ask some question, did I do this, did I do that? No smile, nothing, no encouragement.
രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഒരു ചിരിയില്ല, ഉടനെ അത് ചെയ്തു ഇത് ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ചോദ്യങ്ങൾ മാത്രം.
If you are a father, you must not be like that.
നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്.
Your children must see you happy, smile.
നിങ്ങൾ സന്തോഷത്തോടെ ചിരിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണട്ടെ.
More than you're always correcting them, why this, why that, why that.
ഇങ്ങനെയും അങ്ങനെയും പറഞ്ഞ് എപ്പോഴും അവരെ തിരുത്തുന്നതിൽ നിന്ന് വ്യത്യസ്തനായി നിങ്ങൾ സന്തോഷമുള്ളവരായി അവരെ കാണട്ടെ.
Anyway, even if your father is not like that, God is like that.
നിങ്ങളുടെ പിതാവ് അങ്ങനെയല്ലെങ്കിലും ഓർമ്മിക്കട്ടെ, ദൈവം അങ്ങനെയാണ്. അവനെപ്പോഴും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു,
ഹാപ്പി വിത്ത് യു.
അവൻ നിങ്ങളിൽ സന്തോഷിക്കുന്നു.
Don't let the devil tell you he is angry and he is unhappy and he is frowning at you.
അവൻ കോപിഷ്ഠനാണ്, അവൻ അസന്തുഷ്ടനാണ്, നിങ്ങളെ നോക്കി അവൻ തുറിച്ചു നോക്കുന്നു എന്നൊക്കെ പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്.
If he is sin,
എന്നാൽ നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ,
then
അങ്ങനെയെങ്കിൽ
he looks at you sternly.
അപ്പോൾ അവൻ തർക്കശ്യത്തോടെ നിങ്ങളെ നോക്കും.
With love.
എന്നാൽ സ്നേഹത്തിൽ,
just like if you got cancer,
നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും?
Your father will not laugh and say, ah, hi, good, you got cancer.
ആ നിനക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ, ആ നിനക്ക് ക്യാൻസർ ആണല്ലേ എന്ന് പറഞ്ഞ് പിതാവ് ചിരിക്കുകയല്ലോ.
പിതാവിന്
അതാണ് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ,
he disturbs God and the way he looks at you.
നിങ്ങളെ നോക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥത.
Not because he hates you.
നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടല്ല.
But he hates your cancer.
എന്നാൽ നിങ്ങളിലുള്ള ഈ ക്യാൻസറിനെ
പിതാവ് വെറുക്കുന്നു.
നിങ്ങളിലുള്ള പാപത്തെ വെറുക്കുന്നു.
Think of a mother who's looking at her baby.
തന്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു അമ്മയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു.
She's got some terrible disease.
വളരെ ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു
കുഞ്ഞു. The mother loves the baby, but he's weeping over the disease the baby has.
ഈ കുഞ്ഞിനെ അമ്മ ആഴമായി സ്നേഹിക്കുന്നെങ്കിലും കുഞ്ഞിനുള്ള ഈ രോഗം കാരണം അമ്മ കരയുന്നു.
That is how God looks at his children when they sin.
തന്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ നോക്കുന്നത് അപ്രകാരമാണ്.
He's not angry with you.
അവൻ നിങ്ങളോട് കോപിഷ്ഠനല്ല.
He doesn't hate you.
അവൻ നിങ്ങളോട് വെറുക്കുന്നില്ല.
He hates your sin.
എന്നാൽ നിങ്ങളുടെ പാപത്തെ അവൻ വെറുക്കുന്നു.
And if the mother gets a doctor to put an injection and cut open the baby's stomach, it is out of love to cure that baby.
ആ കുഞ്ഞിനെ ഒരു ഇഞ്ചക്ഷൻ കൊടുപ്പിക്കുന്നതും കുഞ്ഞിന്റെ ശസ്ത്രക്രിയയിലൂടെ തന്റെ വയറ് പിളർക്കുന്നതും ഒക്കെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ആണ് ആ മാതാവ്
ചെയ്യുന്നത്.
ഒരു ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകുന്നത് വളരെ
വേദനാജനകമാണ്.
കുഞ്ഞ് കരയുമെങ്കിലും അമ്മ പറയുന്നു, അതെ നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്യുക, എന്റെ കുഞ്ഞിന് സൗഖ്യം വരുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി വളരെ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടത്തിവിട്ടുന്നത് നിങ്ങളെ സൗഖ്യമാക്കുവാൻ
വേണ്ടി.
നിങ്ങൾ വേദനാജനകമായ ചില സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പറയാതിരിക്കുക, ദൈവം എന്നോട്
കോപിച്ചിരിക്കുന്നു.
3 വയസ്സുള്ള കുഞ്ഞു മാത്രമാണ് അങ്ങനെ
പറയുന്നത്.
അമ്മേ, എന്തിനാണ് ഈ ഡോക്ടർ എന്റെ വയറ് കീറുവാനായിട്ട് അങ്ങ് അനുവദിക്കുന്നത്? അങ്ങനെ
സ്നേഹിക്കുന്നില്ലേ?
മോനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞു.
ബിക്കോസ് ഐ വാണ്ട് യു ടു ബി ഷുവർ,
നിനക്ക് സൗഖ്യം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ദാറ്റ് ഈസ് വൈ ഗോഡ് അലൗസ് യു ടു ഗോ ത്രൂ സം വെരി പെയിൻഫുൾ സർക്കംസ്റ്റാൻസസ്.
വളരെ വേദനാജനകമായ ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുവാൻ തീരുമാനിക്കുന്നത് ഇതിനു വേണ്ടിയാണ്.
സംടൈംസ് വി ആർ സോ സ്റ്റബേൺ that the only way he can deliver you from some sin is by some radical surgery.
Silapo sila ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് നിങ്ങളെ ചില പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം അതിനെ അനുവദിക്കുന്നത്.
Does a father want something bad to happen to his children?
തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ കാര്യം സംഭവിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുമോ?
See, when my children went to college, I knew they'd be far away from me.
എന്റെ മക്കൾ കോളേജിൽ പോയപ്പോൾ എനിക്കറിയാമായിരുന്നു അവരെല്ലാം നിന്നും
all born again and baptized.
അവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചതിനും ജനനം പെട്ടതിനുമായിരുന്നു.
I would keep warning them.
ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു.
But if I told them, if I ever hear that any of you are going away from the Lord,
എന്നാൽ നിങ്ങൾ ആരെങ്കിലും കർത്താവിൽ നിന്നും മാറിപ്പോകുന്നു എന്ന് ഞാൻ കേട്ടാൽ ഞാൻ അവർക്ക് മുന്നറിയിപ്പ്
നൽകും.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി, നിങ്ങളുടെ കാല് ഒടിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അവരോട്
പറഞ്ഞു.
ഒരു പിതാവ് അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്റെ മകന്റെ കാല് ഒടിയണമെന്ന്? ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്
പറഞ്ഞു.
ഞാൻ മറ്റു പിതാക്കന്മാരെ പോലെയല്ല, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു.
I don't love you for earthly comfort. I love you that your life must fulfill the eternal plan of God for you.
ദൈവത്തിന്റെ നിത്യമായ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിറവേറുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നു.
I don't mind it. You go through some earthly pain.
അതുകൊണ്ട് ഈ ലോകത്തിൽ ചില കഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ എനിക്ക് സാരമില്ല.
I tasted that type of love from my heavenly Father.
കാരണം എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് ഞാൻ അനുഭവിച്ചത് അപ്രകാരമുള്ള സ്നേഹമാണ്.
Some of you are so kind and good to your children, and that's why they are wayward and not wholeheartedly following the Lord.
ചില നിങ്ങളിൽ ചില മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വളരെ ദയയുള്ളവരാണ്, വളരെ കനിവുള്ളവരാണ്. അതുകൊണ്ടാണ് അവര് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാത്തത്.
You don't want any harm to come to them.
അവർക്കൊരു ദോഷവും
സംഭവിക്കരുത്.
അവര് പൂർണ്ണമായി ദൈവത്തെ പിൻപറ്റുന്നവരല്ല, അവരെവിടെയെങ്കിലും പോകുന്നു എന്ന് പറയുന്ന പക്ഷേ നിങ്ങൾക്ക് അതിൽ ഭാരമില്ല. അവരേതെങ്കിലും ഒരു ചട്ടസഭയിലാണ് പോകുന്നത്, അതിൽ നിങ്ങൾക്ക് ഭാരമില്ല. എവിടെയെങ്കിലും പോകുന്നുണ്ടല്ലോ, അത് മതി.
യു വിൽ ഹാവ് ട്രെമെൻഡസ് റിഗ്രറ്റ് വെൻ ക്രൈസ്റ്റ് കംസ് ബാക്ക്. ഐ ടെൽ യു ദാറ്റ് ഇൻ ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ദുഃഖമുണ്ട്.
When it's because of your foolish earthly love for your children, they were wayward.
നിങ്ങളുടെ മാനുഷികമായ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള മോശത്വമായ സ്നേഹത്തിന് മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തെറ്റായ വഴിയിൽ പോകുന്നു.
Love them enough to pray that God will break their legs till they become wholehearted for Jesus Christ.
യേശു ക്രിസ്തുവിനു വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ മാറുന്നതിന് വേണ്ടി അവരുടെ കാല് ഒടിയണമെങ്കിൽ ഒടിയട്ടെ എന്ന് നിങ്ങൾ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുക.
Father's love is like that.
പിതാവിന്റെ സ്നേഹം അങ്ങനെയുള്ളതാ.
God has taken me through many, many disciplines in my life.
എന്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള ശിക്ഷണങ്ങളിലൂടെ ദൈവം എന്നെ
കടന്നുവിട്ടു. Mark of his love.
അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്.
See Revelation chapter 3.
Revelation വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ നോക്കുക.
It doesn't bring unrest into my heart now.
അത് കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു.
When God disciplines me, I rejoice and I'm happy.
ദൈവം എന്നെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷമാണ്.
Revelation 3:19.
വെളിപ്പാട് പുസ്തകം 3:19.
Jesus says,
യേശു പറയുന്നു,
you must always remember these words, please.
ഈ വാക്കുകൾ ദയവായി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക.
Those whom I love, I reprove and I discipline.
എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും
ചെയ്യും.
നിങ്ങൾ അത് വിശ്വസിക്കും?
You believe in a love that reproves and disciplines.
ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു?
That's the type of love I wanted to have towards my own children, because God is a father like that.
ഇങ്ങനെയുള്ള ഒരു പിതാവ് ദൈവമായിരിക്കുക, എന്റെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ഈ തരത്തിലുള്ള സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
If you don't reprove and discipline your children, you are not like God.
നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പിതാവല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയല്ല.
You are a worldly person influenced by Satan.
നിങ്ങൾ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ലോക മനുഷ്യനാണ്.
You don't mind your child going astray, but it should be comfortable and happy and have a good job and earn a lot of money.
നിങ്ങളുടെ മകൻ അവൻ ദൈവത്തെ വിട്ട് പോകുമ്പോൾ അതിനല്ല, അതിൽ നിങ്ങൾക്ക് വിഷമമില്ല, അവന് നല്ല ജോലി, നല്ല സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക്
ആഗ്രഹം.
സി എസ് സിയിലുള്ള ചില മാതാപിതാക്കൾ അവർ പൂർണ്ണഹൃദയനാണ് എന്ന് ചിന്തിച്ച് പൂർണ്ണഹൃദയനല്ലാത്ത ഇപ്രകാരമുള്ള മനോഭാവം പുലർത്തുന്ന മാതാപിതാക്കളുണ്ട്.
When I was a young Christian, if you had asked me 55 years ago, how do you know Jesus loves you?
55 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യുവ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്
ചോദിച്ചിരുന്നെങ്കിൽ
എനിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നു.
Jesus died for my sins.
എന്റെ പാപങ്ങൾക്ക്
വേണ്ടി
എന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അങ്ങനെയാണ്
അറിയാവുന്നത്.
ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സഹോദരൻ സാക്ക്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ
അറിയാം?
അവൻ എന്നെ ശാസിക്കുന്നു, അവൻ എന്നെ ശിക്ഷിക്കുന്നു, അതുകൊണ്ട് വെളിപ്പാട് മൂന്നിന്റെ 19 ദൈവത്തിന്റെ സ്നേഹം അപ്രകാരമാണ് എന്ന്
തെളിയിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ ഈ ആഴമായ സ്നേഹം നിങ്ങൾ
അനുഭവിച്ചിട്ടുണ്ടോ?
അതോ എന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള ശിശു സഹജമായ ഈ സ്നേഹം മാത്രമാണോ നിങ്ങൾ
അനുഭവിച്ചത്?
നിങ്ങൾ ദൈവത്തെ വളരെ കുറച്ച് മാത്രം അറിയുന്നു, നിങ്ങളുടെ ജീവിതം വളരെ ആഴം കുറഞ്ഞതായിരിക്കുന്നു. അത് ഈ
കാരണത്താലാണ്.
പിതാവിനോട് ഉണ്ടായിരുന്നതുപോലെ ആഴമായി പിതാവിനോട് ഒരു ബന്ധം ഞാൻ
ആഗ്രഹിച്ചിരുന്നു.
അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അങ്ങനെ ശാസിക്കേണ്ടതുണ്ട്, എന്നെ ശിക്ഷിക്കേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക്
പോലും fever or something,
chila samayathu njan paniyumayi kattalil kidakkumbol,
I always say, Lord, what is this for? What is this discipline for? What did I do?
Yena podayathodu chodikkum, devone endu kondanu kattave endinu veliyana enikku ee shikshanam?
And the Lord will tell me,
devone nodu parayum,
not immediately, I have to wait on the Lord for some time because he wants to see whether I'm serious.
Yen odane parayunnilla, njan korchu samayam devathodu veendum kaathirunnu chodikkumbol devanodu parayum.
Something last week when I spoke to somebody,
kaiya aisha aa vyaktiyodu samsarichappol,
I used a rude word,
avade njan karpishathodu koodi oru vaakku njan upayogichu,
one word,
oru vaakku.
I said, Lord, you are disciplining me for that one word I spoke last week.
Devane, kaiya aisha njan annu upayogicha aa moorchiyare aa vaakku kondano enne shikshanathilude kadathirunnathu?
I said, yes, that's how much I love you.
ദൈവം എന്നോട് പറയും, അതെ, അതുകൊണ്ടാണ് അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്.
I feel like hugging him and saying, Lord, please do that to me always.
ഞാനപ്പോൾ സ്നേഹത്തോടെ ദൈവത്തെ കെട്ടിപ്പിടിച്ച്, ദൈവമേ എപ്പോഴും എന്നോട് ഇങ്ങനെ ചെയ്യണമേ,
I want you to perfect me.
എന്നെ കർത്താവേ പൂർണ്ണനാക്കണമേ.
Rebuke me if I speak one rude word to my wife or to a brother or to anyone.
കർത്താവേ, എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട് കർത്താവേ ഞാൻ പറയാനാത്ത ഒരു മൂർച്ചയേറിയൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ എന്നെ ഞാൻ
ശാസിക്കണം. Two seconds, dirty thought comes into my mind.
Kathave, 2 second, oru ashuddha chinta ente manasilekku kadannu vannu enne shikshikkunave.
Discipline me.
Shikshikkunave.
I want to be perfect.
Kathave, enikku poornanaagayanu.
I want to ask you, my brothers and sisters.
Ente sahodarmare, sahodarimare, njan ningalodu chodikkatte.
Do you love God like that?
Appragaram ningal devathe snehikkunnuvo?
Do you want your children to love God like that?
Appragaram ningalude makkal devathe snehikkanam ennu ningal aagrahikkunnuvo?
Your life will go to a much higher plane if you come to the Lord like that.
അപ്രകാരം നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് ഉയരും.
You know, when God keeps on trying to correct somebody,
ദൈവം തുടർമാനമായി ഒരു വ്യക്തിയെ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ,
he keeps on, does not listen,
അത് കേൾക്കുന്നില്ല, അത് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കും,
after some time he will stop.
കുറച്ച് സമയത്തിന് ശേഷം ദൈവം അവനെ തിരുത്തുകയും,
that will be a tragedy if that happens to you.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശിക്ഷണം നിന്നു പോകുന്ന ഒരു ദുഃഖകരമായ സംഭവിച്ചാൽ അത് വളരെ
ദുഃഖകരമാണ്.
ദൈവം അവരെ വിട്ടുകളയുന്നു.
You know, the Lord tried to correct King Saul through Samuel many times.
ശമുവേലിലൂടെ ശൗലിനെ തിരുത്തുവാനായിട്ട് ദൈവം പല പ്രാവശ്യം ശ്രമിച്ചു.
But then finally the Lord said to Samuel in 1 Samuel 16:1,
ഉള്ളശവൽ 16 അധ്യായം 1 വാക്യത്തിൽ അവസാനം ദൈവം ശൗലിനോട് ഇപ്രകാരം പറഞ്ഞു.
1 Samuel 16:1,
ഉള്ളശവൽ 16:1,
How long are you going to grieve over Saul? I have rejected him.
നീ ഇസ്രായേലിനെ, ഞാൻ ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് ശൗലിനെ തള്ളിയെന്നിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും?
Samuel was not in touch with God.
ശമുവേൽ ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നില്ല.
He was thinking himself, oh, this is a good king and we should not lose him.
നല്ലൊരു രാജാവാണ്, അവനെ നഷ്ടപ്പെടരുത് എന്ന് താൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
The Lord said, I tried to correct him few times and he didn't listen.
ദൈവം പറയുന്നു, ഞാൻ അവനെ തിരുത്തുവാനായിട്ട് മൂന്ന് പ്രാവശ്യം പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു.
I am not going to correct him anymore.
അവൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അവനെ തുടർന്ന് തിരുത്തുന്നില്ല.
So don't pray for him, don't grieve over him.
അതുകൊണ്ട് നീ അവനെ ഓർത്ത് ദുഃഖിക്കേണ്ട, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട.
If you are in touch with God,
നിങ്ങൾ ദൈവത്തോട് ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ,
a time will come when God will tell you to stop praying for some people.
ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിർത്തുവാനായിട്ട് ദൈവം നിങ്ങളോട് പറയും.
If you are not in touch with God,
നിങ്ങൾ ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധം,
you go by human reason, you keep on praying for some people.
നിങ്ങൾ മാനുഷികമായ നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
The Lord said to Samuel, finish. Saul is finished.
ശമുവേലിനോട് ദൈവം പറഞ്ഞു, ശൌലിന്റെ കാര്യം തീർന്നു, മതി.
He tried to correct, he wouldn't listen. Saul would not listen.
ദൈവം തന്നെ ശൌലിനെ തിരുത്തുവാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ചു, പക്ഷേ ശൌൽ ശ്രദ്ധിക്കുന്നില്ല.
I feel that has happened to some of God's children.
ദൈവത്തിന്റെ ചില മക്കളുടെ കാര്യത്തിൽ അപ്രകാരം
സംഭവിച്ചു.
ദൈവം തിരുത്തുവാനായിട്ട് ശ്രമിക്കുകയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല. ദൈവം പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് ഇനിയും പോകാം.
I think the Lord tried to help Judas Iscariot many times.
Anega pravishyam Yuda Iscariot Yudaye sahayikkuvanayittu kartavu shramichu.
He wouldn't listen.
Edal avan kelkkuvillayirunnu.
Finally he went and hanged himself.
Avasaram avan poi kettiyanu chattu.
I think even in the Garden of Gethsemane,
Gethsemane thottathil polum,
he called him friend.
അവൻ സുഹൃത്ത് എന്ന് യേശു അവനെ
വിളിച്ചു.
യൂദാവിന്റെ തോളിൽ തന്റെ കരങ്ങളെ വിളിച്ചു. നിങ്ങൾ ഒരു സുന്ദരത്തിലൂടെ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുവാൻ പോവുകയാണോ? യൂദായുടെ ഹൃദയത്തെ ഉരുക്കുവാൻ പര്യാപ്തമായ
വാക്കുകളായിരുന്നു.
ഞാൻ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ഈ മനുഷ്യൻ എന്നെ ഇപ്പോഴും സ്നേഹിതനെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിക്കുന്നല്ലോ. ആ സ്നേഹത്തെ അവൻ തള്ളിക്കളഞ്ഞു.
Don't let that happen to you.
നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കരുത്.
Live in the Father's presence.
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിക്കുക.
Say, Lord, all that I have is yours.
നിങ്ങൾ ദൈവത്തോട് പറയുക, എന്റേതെല്ലാം നിന്റെ.
Rebuke me, discipline me as much as you like.
അങ്ങേക്ക് വേണ്ടുന്നിടത്തോളം കർത്താവേ എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്താട്ടെ.
I will not lose my peace.
കർത്താവേ എന്റെ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തിക്കളയും.
Because I know you love me.
അങ്ങനെ സ്നേഹിക്കുന്നു.
Everything is from your love.
എല്ലാം അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്നു.
You see this when Jesus was in Gethsemane.
Gethsemane തോട്ടത്തിൽ യേശു ആയിരുന്നപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്ക് കാണുവാനായിട്ട്
കഴിയും. John 18.
യോഹന്നാൻ 18 അധ്യായം.
These soldiers and all came.
ഈ പടയാളികളൊക്കെ അവിടെ വന്ന സമയത്ത്
captured Jesus and
യേശുവിനെ പിടിച്ചു.
Judas Iscariot came to betray Jesus.
അവിടെ ഇതാ അവരെല്ലാം അങ്ങനെ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന
സമയം പത്താം
വാക്യം വായിക്കുന്നു, ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി.
Now, I don't think he was trying to cut off the servant's ear. Who is that servant?
ആ വേലക്കാരൻ ആരാണ്? ആ വേലക്കാരന്റെ ചെവി അറക്കാനൊന്നും അല്ല പത്രോസ് നോക്കിയതെന്ന് എനിക്കറിയാം.
He is a fisherman. He doesn't know how to use a sword.
പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ്.
He was aiming for Judas Iscariot's head.
പത്രോസിന് ഈ വാള് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ അറിയില്ല. യൂദായ ഇസ്കരിയോത്തിന്റെ തല കഴുത്തിലിട്ട് വെട്ടാനാണ്
നോക്കിയത്. And cut off this poor fellow's ear.
യൂദയുടെ കഴുത്തിന് വെട്ടാൻ ഓങ്ങിയത് അത് ഉന്നം മാറിപ്പോയി ഈ വേലക്കാരന്റെ ചെവി അറുത്തു, ഇത്രയേ ഉള്ളൂ.
And Jesus said, put your sword back.
യേശു പറഞ്ഞു, നിന്റെ വാൾ ഉടനെടുക്ക. പതിനൊന്നാം വാക്യം,
the cup which my father has given me, shall I not drink it?
പിതാവ് എനിക്ക് തന്ന പാനപാത്രം കുടിക്കേണ്ടേ?
Even in that situation he saw the father.
ആ സാഹചര്യത്തിൽ പോലും പിതാവിനെ കണ്ടു.
Learn a lesson there.
അവിടെ നിങ്ങൾ ഒരു പാഠം.
He did not see Judas Iscariot.
അവിടെ ഇസ്കരിയോത്ത് യൂദാവിനെ അല്ല കണ്ടത്.
Peter saw Judas Iscariot and he was in unrest.
പത്രോസ് ഇസ്കരിയോത്ത് യൂദാവിനെ കണ്ട് അസ്വസ്ഥനായപ്പോൾ യേശു പിതാവിനെ കണ്ടു.
Jesus was at rest, he saw the father.
യേശു സ്വസ്ഥനായി, പിതാവിനെ കണ്ട് സ്വസ്ഥനായി.
You know Matthew 5:8.
മത്തായി 5:8 നിങ്ങൾക്കറിയാം.
Blessed are the pure in heart.
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. അവർ യൂദാവിനെ കാണുകയില്ല, അവർ ദൈവത്തെ കാണും.
If you are pure in heart, who will you see?
നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ ആരെ നിങ്ങൾ കാണും?
Not your difficult mother-in-law.
നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അമ്മയെ അമ്മയെ കാണുകയില്ല.
Not the other person who is struggling in the office.
നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റേ വ്യക്തിയെ നിങ്ങൾ കാണുകയില്ല.
Who will you see?
നിങ്ങൾ ആരെയാണ് കാണുക?
God.
ദൈവത്തെ.
Why are you not seeing God?
എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ കാണുന്നത്?
Why are you seeing your difficult mother-in-law, difficult boss, or difficult neighbor?
എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അയൽക്കാരനെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അമ്മയെ, ബുദ്ധിമുട്ടുള്ള മേലധികാരിയെ നിങ്ങൾ
കാണുന്നത്?
അവരെ അവരുടെ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയം
അശുദ്ധമായിരുന്നു.
ഹൃദയം ശുദ്ധമായിരുന്നു. യേശു ഇസ്കരിയോത്ത് യൂദാവിനെ അല്ല കണ്ടത്.
He was bringing a message from the Father.
പിതാവിൽ നിന്നും ഒരു സന്ദേശം കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാൻ മാത്രമായിരുന്നു ഇസ്കരിയോത്ത് യൂദ.
He said, put your sword back.
വാൾ ഉറയിൽ ഇടുക.
But then Jesus picked up this fallen ear and put it back into Malchus's body.
ഇവിടെ ഇതാ യേശു എന്നിട്ട് താഴെ വീണ ആ ചെവി എടുത്ത് മൽക്കോസിന്റെ ചെവി അത് സൗഖ്യമാക്കുന്നു.
Tell me, do you think Malchus got converted?
നിങ്ങൾ പറയുക, ഈ മൽക്കസ് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുമോ?
ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ ഹി ഗോട്ട് കൺവേർട്ടഡ്.
എനിക്ക് തീർച്ചയായും ഉറപ്പാണ് ഈ മൽക്കസ് അവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ.
ഇഫ് ഐ വെന്റ് ടു ക്യാപ്ചർ സംബഡി ആൻഡ് ദാറ്റ് ഗൈ ഹീൽസ് മൈ ഇയർ.
ഞാൻ ഒരു വ്യക്തിയെ പോയി പിടിക്കാനായിട്ട് പോകുന്നു, ആ വ്യക്തി തന്നെ എന്നെ സൗഖ്യമാക്കുന്നു. അവനോടുള്ള എന്റെ മനോഭാവം മുഴുവൻ മാറിപ്പോകും.
ഐ ഹാവ് എ പേഴ്സണൽ കൺവിക്ഷൻ ടുഡേ.
ഇന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു ബോധ്യമുണ്ട്. മൽക്കോസ് അവൻ രക്ഷിക്കപ്പെട്ടു. ഈ ഒരു അത്ഭുതം അവൻ
അനുഭവിച്ചു.
അവൻ ഇന്ന് സ്വർഗത്തിലുണ്ട്. അവൻ പത്രത്തിനോട് പറയുന്നു,
If you had not cut off my ear, I would not be here today.
പത്രോസേ, നിങ്ങൾ അന്ന് എന്റെ ചെവി അറുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന്
സ്വർഗത്തിലാവുമായിരുന്നു.
അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് ഇതാണ്.
Peter was a sincere man.
പത്രോസ് ഒരു ആത്മാർത്ഥതയുള്ളവനായിരുന്നു.
And when a sincere servant of God makes a mistake, God makes even that mistake to work for good.
ആത്മാർത്ഥതയുള്ള ഒരു ദൈവദാസൻ അദ്ദേഹം ചെയ്യുന്ന ഒരു തെറ്റ് പോലും അത് ആത്യന്തികമായി നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും.
I have made mistakes in serving God in sincerity.
ആത്മാർത്ഥതയോടെ ദൈവത്തെ പിൻപറ്റുന്ന അതിന്റെ വഴിയിൽ ഞാൻ തെറ്റുകൾ
ചെയ്യുന്നുണ്ട്.
ആ തെറ്റുകൾ പോലും നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന്
കഴിഞ്ഞിട്ടുണ്ട്.
ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇത് അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും
സ്വസ്ഥതയിലായിരിക്കും.
നാം ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ പോലും നാം ദൈവത്തെ, കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമാണ്.
ഐ ഡോണ്ട് ഡിസൈർ ഈവൽ ഫോർ എനിബഡി എൽസ്.
മറ്റാർക്കും ഞാൻ
ഐ
തിന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല.
ഐ ബ്ലെസ് ദോസ് ഹു കർസ് മീ.
എന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു.
ലവ് ദോസ് ഹു ഹേറ്റ് മീ.
എന്നെ വെറുക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു.
ഐ ഡോണ്ട് വിഷ് ഈവൽ ഫോർ എ സിംഗിൾ ഹ്യൂമൻ ബീയിംഗ് ഇൻ ദ വേൾഡ്.
ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും തിന്മ ഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
മൈ ഹാർട്ട് ഈസ് പ്യുർ.
എന്റെ ഹൃദയം ശുദ്ധമാണ്.
ഐ സീ ഗോഡ് എവരിവേർ.
എല്ലായിടത്തും ഞാൻ ദൈവത്തെ കാണും.
എവ്രിതിങ് പീപ്പിൾ ഡു ഐ സീ ഗോഡ് ഹാസ് അലോഡ് ദാറ്റ്. ഹീസ് അലോഡ് ദാറ്റ്.
എന്റെ ജീവിതത്തിൽ ആളുകൾ ചെയ്യുന്നതെല്ലാം അത് അവിടെ ഞാൻ ദൈവത്തെ കാണും. ദൈവം അനുവദിച്ചിട്ടാണ് അവർ
ചെയ്യുന്നത്.
എല്ലാം എന്റെ നന്മയ്ക്കായി വ്യാപരിക്കുക.
മൈ ഹാർട്ട് ഈസ് പ്യുർ. ഐ ലവ് ഗോഡ്.
എന്റെ ഹൃദയം ശുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു.
ദാറ്റ് ഈസ് റോമൻസ് 8:28.
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം.
This is the secret of Jesus' life.
യേശുവിന്റെ ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്.
I have always set the Father in front of me.
എപ്പോഴും പിതാവിനെ ഞാൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
So I don't see Judas Iscariot.
അതുകൊണ്ട് ഞാൻ ഇസ്കരിയോത്ത് യൂദാവിനെ കാണുന്നില്ല.
അന്നാസിനെയും
കയ്യാഫാവിനെയും ഞാൻ കാണുന്നില്ല.
ഐ ഡോണ്ട് ഈവൻ സീ പൈലറ്റ് ഹൂസ് ത്രെറ്റനിങ് മീ സേയിങ് ഐ ഹാവ് പവർ ടു ക്രൂസിഫൈ യു.
എന്നെ ക്രൂശിക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്ന പിലാത്തോസിനെയും ഞാൻ കാണുന്നില്ല.
വാട്ട് ഡിഡ് ഹി ടെൽ പൈലറ്റ് ഇൻ ജോൺ 19:11?
യോഹന്നാൻ 19:11 കർത്താവ് പിലാത്തോസിനോട് എന്താണ് പറഞ്ഞത്?
യു ഹാവ് നോ പവർ ഓവർ മീ.
മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ല. പിതാവ് തന്നിട്ടല്ല അതിനൊക്കെ ഒരു
അധികാരം.
ഈ ഭൂമിയിൽ അപ്രകാരം ജീവിക്കുന്നത് അത്ഭുതകരമായ ഒരു
കാര്യമാണ്.
ഒരിക്കൽ എന്നെ ഒരു കോടതിയിലേക്ക്
കൊണ്ടുപോകും
ചില മതപരമായ ആളുകൾ.
ഐ ലവ് ദം,
ഞാൻ അവരെ സ്നേഹിക്കുന്നു.
ബട്ട് വെൻ ഐ സ്റ്റുഡ് ബിഫോർ ദ മാജിസ്ട്രേറ്റ്സ്,
അവിടെ ഈ ന്യായാധിപന്റെ മുമ്പാകെ നിൽക്കേണ്ടി വന്നപ്പോൾ അവര് അവിടെ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പതുക്കെ അവര് കേൾക്കാതെ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ആ അധികാരിയോട് പറഞ്ഞു, നിനക്ക് നിങ്ങൾക്ക് എന്റെ മേലൊരു അധികാരവുമില്ല. പിതാവ് നിങ്ങൾക്ക് തന്നതല്ലാതെ ഒരു അധികാരവും നിങ്ങൾക്ക് എന്റെ മേലില്ല. അവിടെ ആ കോടതി മുറിയിൽ ഞാൻ വളരെ ശാന്തമായി മറ്റാരും കേൾക്കാതെ എന്നോട് തന്നെ പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ആ ന്യായാധിപൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുമെന്ന് അദ്ദേഹം കേൾക്കുകയല്ല
പറഞ്ഞത്.
അധികാരത്തിലുള്ളവരെ നാം
ബഹുമാനിക്കണം.
എന്നാൽ എന്റെ തന്നെ വിശ്വാസത്തിലായിട്ട് ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ ആരും
ആരുമായിക്കൊള്ളട്ടെ,
നിങ്ങൾക്ക് എന്റെ മേലൊരു അധികാരവുമില്ല.
ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്,
ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, മകളാണ്.
ഓൺലി വാട്ട് പവർ മൈ ഫാദർ ഗിവ്സ് യു,
എന്റെ പിതാവ് തന്ന അധികാരമല്ലാതെ ഒരു അധികാരവും. നിങ്ങൾ ഹൃദയത്തിൽ
ശുദ്ധിയുള്ളവരാണ്.
നിങ്ങൾ എപ്പോഴും ദൈവത്തെ കാണും, ആളുകളെ അല്ല കാണുന്നു.
Whenever you see people in future, say to yourself, I'm not pure in heart.
നിങ്ങൾ എപ്പോഴെങ്കിലും ആളുകളെ കണ്ട് അസ്വസ്ഥരാകുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എന്റെ ഹൃദയം ശുദ്ധമല്ല.
This person did that to me, this person did that, the other person is harming me.
ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, ആ വ്യക്തി എന്നോട് ദോഷം നിരൂപിക്കുന്നു.
Brother Zach, how to solve this?
സോഹൻ സാക്ക്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക?
ഞാനപ്പോൾ
അദ്ദേഹത്തോട് പറയും, സഹോദരൻ നിങ്ങൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരാകുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പകരം ആളുകളെ കാണുവാൻ തുടങ്ങും.
ഇരുന്നൂറ്
ആളുകൾ നിങ്ങളെ പിടിച്ച് കൊല്ലുവാൻ കൊണ്ടുപോയാൽ പോലും അവരുടെ മധ്യത്തിൽ കൂടെ നിങ്ങൾ ദൈവത്തെ കണ്ട് ശാന്തമായിട്ട് മുമ്പോട്ട്
പോകും.
ദൈവജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു.
Let us enter into it.
നമുക്ക് ആ
ശബത്തനുഭവത്തിലേക്ക്
ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
ജീസസ് നെയിം,
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.